Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
രാമകൃഷ്ണദേവൻ പറയും, ചില പണ്ഡിതന്മാരുണ്ട്, അവര് കഴുകനെ പോലെയാണെന്ന്, ആകാശത്തിൽ പറക്കും, ദൃഷ്ടി ചുവട്ടിലുള്ള കോഴിയിലായിരിക്കും. അപ്പൊ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദൃഷ്ടി എപ്പോഴും ചുവട്ടിലുള്ള അനുഭവം, എന്താ പറയാ, വിഷയങ്ങളിലായിരിക്കും. നമ്മുടെ ഒരു സ്വാമി തമാശയായിട്ട് പറയാം, അദ്ദേഹം അവരൊക്കെ പഠിക്കുമ്പോ ബ്രഹ്മസൂത്രം ക്ലാസ് എടുക്കാൻ ഒരു പണ്ഡിതൻ വരും. ധാരാളം പട്ടങ്ങളും പദവികളും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. കയ്യിൽ അഞ്ച് വിരലും മോതിരവും ഉണ്ടാവും, കഴുത്തില് സ്വർണ പതക്കം ബ്രഹ്മസൂത്രം. എന്നിട്ട് അദ്ദേഹം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോ, ബ്രഹ്മചാരികൾ ക്ലാസ് എടുക്കുമ്പോ, ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നിങ്ങനെ കാണിക്കത്രേ. കുട്ടികൾ വിടുവോ? കുട്ടികൾ പറയാ, അതെ അതെ, ജഗത്തൊക്കെ മിഥ്യ, ഇയാളുടെ കയ്യിലിരിക്കണ മോതിരം മാത്രം സത്യം. അപ്പൊ വിദ്യയും അവിദ്യയും ഒക്കെ ഒരേ സർക്കിളിലാണേ, അവരുടെ വിദ്യയൊന്നും അവർക്ക് പ്രയോജനപ്പെട്ടില്ല, അതുകൊണ്ട് അത് അവിദ്യ തന്നെയാണ്. അപ്പൊ മഹർഷി വിദ്യയെ കൂടാതെ അവിദ്യയില്ല, അവിദ്യയെ കൂടാതെ വിദ്യയുമില്ല എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ വിദ്യ എന്താണെന്ന് പറയുന്നു. ദ്വയം ച കസ്യേതി വിചാര്യ മൂലസ്വരൂപനിഷ്ഠ പരമാർത്ഥ വിദ്യ. ഈ വിദ്യയും അവിദ്യയും ആർക്ക്? അറിവില്ല എന്നാരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അതുകൊണ്ട് അറിവുണ്ട് എന്ന് പറയണവരെ അതേ ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് ആശ്രമത്തില് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട്, രാജേന്ദ്ര പ്രസാദും, അതുപോലെ പിന്നെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ വരും. രാധാകൃഷ്ണനൊക്കെ ഒന്ന് വളരെ ക്വയറ്റ് ആയിട്ട് മിണ്ടാതെ ഇരുന്നിട്ട് മഹർഷിയുടെ മുമ്പിൽ ഒരു ഒരു മണിക്കൂർ ഇരുന്ന് എഴുന്നേറ്റ് പോയി. ഒന്നും വന്നില്ല. നമ്മുടെ റൈറ്റ് ഓണറബിൾ ശ്രീനിവാസ ശാസ്ത്രി, അദ്ദേഹം വന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞു മഹർഷിയുടെ അടുത്ത്. മഹർഷി ഇടയ്ക്കിടയ്ക്ക് മാത്രം എന്തോ ഉത്തരം പറഞ്ഞു. അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ആരോ ചോദിച്ചു, അദ്ദേഹം പോയ ശേഷം ചോദിച്ചു, അദ്ദേഹം എങ്ങനെയാ, അവൻ എന്നാ ഉള്ളു കിഴുക്ക പാത്ത, അവൻ എന്നെ വെളിയിൽ ഇഴുക്ക പാക്കറാണ്. നല്ല പഠിപ്പ് അറിവുള്ളവരാണ്, പക്ഷെ എന്താ, മനസ്സ് ബഹിർമുഖമാണ്. ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം അത പ്രയത്നാ ജ്ഞാതവ്യം തത്വജ്ഞൈഹി തത്വമാത്മന. ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറഞ്ഞു, ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം. ഈ ശബ്ദം ഒരുപാട് അത് ഇതും അതും ഇതും ഒരുപാട് കാര്യങ്ങള്, ഒരേ വിഷയത്തിൽ നിൽക്കാതെ അനേക വിഷയങ്ങളെ കുത്തിക്കേറ്റണതുണ്ടല്ലോ. ചിത്തഭ്രമണ കാരണം, മനസ്സ് അതിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. മനസ്സിന്റെ ഏരിയ തന്നെ നാരോ ഡൗൺ ചെയ്തുകൊണ്ട് വരണം, ചുരുക്കിക്കൊണ്ട് വരണം. ഒരുപാട് കാര്യം പറയാൻ പാടില്ല, ഒരേ കാര്യം സെന്റർ അവിടെ നിന്ന് ചുറ്റിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ ചിത്തഭ്രമണ കാരണം. അതുകൊണ്ട് അറിവുള്ളവർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ജ്ഞാതവ്യം തത്വജ്ഞൈഹി തത്വമാത്മന. ആത്മതത്വത്തിനെ വിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാൻ പാടില്ല, ആത്മതത്വത്തിനെ വിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ചുറ്റാൻ പാടില്ല എന്ന്, ചുറ്റി ചുറ്റി ശ്രീകോവിലേക്ക് വരണം. ഇപ്പോ വലിയ പണ്ഡിതന്മാർ ഇവരൊക്കെ വരും, ചിലപ്പോ ഇവരോടൊന്നും സംസാരിക്കുകയില്ല. അവിടെയുള്ള കൂലിക്കാരൻ ഒരാളുണ്ടായിരുന്നു, വീരൻ, അവന്റെ അടുത്ത് പോയിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അരട്ട അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ചോദിക്കും, ഈ ഇത്ര വലിയവരൊക്കെ വരണമല്ലോ പഠിച്ചവർ, ഭഗവാൻ അവരുടെ അടുത്തൊന്നും വർത്തമാനം പറയാതെ ഈ വീരന്റെ അടുത്ത് പോയി ഈ മണിക്കൂർ കണക്കിന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ. ആമാ, അവൾക്കെല്ലാം എല്ലാം തരും, അവർക്കൊക്കെ എല്ലാം അറിയും, അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് എന്താ എല്ലാം അറിയും എന്ന് വെച്ചാൽ അത് ക്ലോസ് ആയി കഴിഞ്ഞു എന്നൊരർത്ഥമാണ്. മറ്റേത് ചിലരൊക്കെ ഒന്നും പറയും, ചിലപ്പോ വലിയ പണ്ഡിതന്മാരൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ചർച്ച ചെയ്യും, ചിലപ്പോ മഹർഷിയും അവരോട് പങ്കെടുക്കും. അങ്ങനെ ഒരു ദിവസം ഏതോ വിചാരസാഗരം മുതലായ വേദാന്ത ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ മഹർഷിയോട് ചോദിച്ചു, മഹർഷി അതിന് അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഒരു മണിക്കൂർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു ഒരു സാധാരണ മനുഷ്യനിരിക്കുന്നു, അയാൾക്ക് പാവം ഒന്നും മനസ്സിലാവണില്ല, ഒന്നും മനസ്സിലാവണില്ല. കുറെ കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ഭഗവാനെ, ഇവരൊക്കെ നല്ലവണ്ണം പഠിച്ചവർ എന്തൊക്കെയോ പറയണു, എനിക്കൊന്നും മനസ്സിലാവണില്ല ഭഗവാനെ, എനിക്ക് എന്താണ് ഗതി. മഹർഷി പറഞ്ഞത്, നിനക്ക് ചെറിയ കുടുംബമേ ഉള്ളൂ, വീട്ടിലുള്ള കുടുംബം, ഇവർക്ക് ഈ പഠിച്ച പുസ്തകത്തിന്റെ കുടുംബമൊക്കെ മനസ്സിലുണ്ടാവും, അതൊക്കെ വിട്ടുപോണം. അത്രയല്ല, അറിയില്ല എന്നറിയണ്ടല്ലോ അല്ലേ. ഈ അറിയില്ല എന്നറിയുന്നവൻ ആര് അത് ശ്രദ്ധിക്കാൻ. എനിക്കറിയില്ല, എനിക്ക് ആത്മാവിനെ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ. ഈ ആത്മാവിനെ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ആരാ? അത് ഈ ജഡവസ്തുക്കളൊന്നും പറയില്ലല്ലോ, കട്ടിലും ചേറും ഒന്നും എനിക്ക് ആത്മാവിനെ അറിഞ്ഞില്ല എന്ന് പറയില്ലല്ലോ. നീ പറയുന്നുണ്ടല്ലോ എനിക്ക് അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റ് എവിടുന്ന് വരുന്നു? എനിക്കറിഞ്ഞില്ല, ഈ ഞാൻ ആരോ, ഈ ഞാൻ എന്നുള്ളത് എന്താണ്? ശ്രദ്ധിക്കൂ, സത്യം തെളിഞ്ഞു കിട്ടും. അതേ ഉത്തരം തന്നെയാണ് വേറെ ഒരാൾ എനിക്ക് അറിഞ്ഞു എന്ന് പറയണം. ഈ അറിഞ്ഞു എന്ന് പറയണവൻ ആരാ? അതാണ് കേനോപനിഷത്തിലും മറ്റോ നാഹം വേദ സുവേദേതി നോന വേദേതി വേദച. ഞാൻ അറിയുമെന്നും പറയാൻ പറ്റില്ല, അറിയില്ല എന്നും പറയാൻ പറ്റില്ല. രണ്ടിനും അഹങ്കാരം പൊന്തണമല്ലോ. മഹർഷി അരുണാചലത്തിൽ ആദ്യം വന്നപ്പോഴും അരുണാചലേശ്വരൻ ഉപദേശിച്ചത് അതാത്രേ, കണ്ടു എന്ന് പറഞ്ഞു. കണ്ടവൻ യവനെന കരുത്തിനുൾനാട്. ഈ അരുണാചലത്തിനെ കണ്ടു എന്ന് പറഞ്ഞത് ആര്? ഞാൻ. ഈ ഞാൻ ആര് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ കണ്ടനൻ എന്നിട കരുത്തെഴവില്ല. ഞാൻ കണ്ടു എന്ന് പറയാൻ അവിടെ ഒരു അഹങ്കാരം ഉദിച്ചില്ല. കണ്ടില്ല എന്ന് പറയാനും ആളില്ല. രണ്ടു അസ്തമിച്ചു എന്നാണ്. അപ്പോ വിദ്യയ്ക്കും അവിദ്യയ്ക്കും ആശ്രയമായ ഞാൻ ആര് എന്ന് അന്വേഷിച്ചു നോക്കി ഞാൻ എന്നുള്ളത് ഉദിക്കാത്ത സ്ഥിതി നേടുക. ഞാൻ എന്നുള്ളത് ഉദിക്കാത്ത അനുഭവസ്ഥിതിയാണ് യഥാർത്ഥ അറിവ്. അറിവും അറിയാമയും കടന്ത അറിവ് തിരുമേനി. അരുണഗിരിനാഥ സ്വാമികൾ ഒരിടത്ത് പറഞ്ഞു, ഭഗവാന്റെ സ്വരൂപം എന്താന്ന് വെച്ചാൽ അറിവും അറിയാമയും കടന്ത അറിവ് തിരുമേനി. അത് അറിവും അല്ല അറിയാമയും അല്ല. എന്തെങ്കിലും അറിയലോ അറിയാതിരിക്കലോ അല്ല, രണ്ടിനും ആശ്രയമായ അവബോധം, രണ്ടിനും ആശ്രയമായ ജ്ഞപ്തി, അവേർനെസ്. ആ ജ്ഞപ്തിയാണ് ആത്മസ്വരൂപം. ആ ജ്ഞപ്തി വിദ്യയിലും അവിദ്യയിലും ഒരേപോലെ സാക്ഷിയായിട്ടിരിക്കുന്നു. വിദ്യ കഥം ബാധി ന ചെയ്ത അവിദ്യ, വിദ്യാം വിനാക്കും പ്രഭിഭത്യ വിദ്യ, ദ്വയം ച കസ്യേതി. ഈ വിദ്യയും അവിദ്യയും ആർക്ക് എന്ന് ചോദിച്ച് വിചാര്യ വിചാരം ചെയ്ത് സ്വരൂപനിഷ്ഠ സ്വരൂപത്തിൽ നിഷ്ഠയാവുക. ആർക്ക് അവിദ്യ എന്ന് ചോദിച്ചാൽ എനിക്ക്. ഈ ഞാൻ ആര് എന്ന് ചോദിക്കുമ്പോ അഹങ്കാരം ഉദിക്കുന്ന സ്ഥാനത്ത് ലയിക്കും. അപ്പോ ഒരു ശാന്തി പരക്കും. ആ ശാന്തി സ്വരൂപാനുഭവമാണ്. ആ സ്വരൂപാനുഭവത്തിൽ ചലിക്കാതെ നിൽക്കുന്നത് സ്വരൂപനിഷ്ഠ. ആ സ്വരൂപനിഷ്ഠ തന്നെ പരമാർത്ഥവിദ്യ. ഇതന്നെ പരമാർത്ഥവിദ്യ. ഇത് അറിയാതെ വെളിയിലുള്ള വിഷയങ്ങളെയൊക്കെ അറിയണത് അറിവാകുമോ? അതാണ് അടുത്ത ശ്ലോകത്തില് ചോദിക്കുന്നത്. എല്ലാ അറിവിനും മൂലകാരണമായ തന്നെ അറിയാതെ, അറിയും തന്നെ അറിയാതെ, അയലൈ അറിവത്, എല്ലാ അറിവിനും ആശ്രയമായ തന്നെ അറിയാതെ, തന്നിൽ നിന്ന് അന്യമായ വസ്തുക്കളെ അറിയുന്നത് ജ്ഞാനമല്ല അജ്ഞാനമാണ്. അടുത്ത ശ്ലോകം അതാണ്. ബോദ്ധാരം ആത്മാനമജാനതോയോ ബോധസ്സ കിം സ്യാത് പരമാർത്ഥ ബോധഃ ബോധസ്യ ബോധ്യസ്യ ച സംശ്രയം സ്വം വിജാനതഃ തത് ദ്വിതയം വിനശ്യേത്. ബോദ്ധാരം ആത്മാനം, എല്ലാ ബോധത്തിനും അറിവിനും ആശ്രയമായിട്ട് അറിയുന്നവനായിട്ടുള്ള ബോദ്ധാവായിട്ടുള്ള ആത്മാവിനെ, ബോദ്ധാരം ആത്മാനം, എന്താണ്, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തുമുജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതരേ വീണു വണങ്ങി ഓതിടേണം. ഈശ്വരനെ വണങ്ങൽ എങ്ങനെയാണെന്നാണ്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തുമുജ്വലിക്കും. ലോകത്തിനെയൊക്കെ അറിയുന്നു, അതൊക്കെ അപരാവിദ്യയാണ്. പരാവിദ്യ എന്താണ്? അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ്. എല്ലാ അറിവിനും മൂലമായ ഞാൻ, ആ എന്റെ ഉരുവ്, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് അവിടെ ചേർന്ന് നിന്നാൽ പുറത്തുമുജ്വലിക്കും. പിന്നീട് പുറത്തും കാണും അത്. ആ അറിവിനെ എങ്ങനെ വണങ്ങും? കണ്ണുകളഞ്ചുമുള്ളടക്കി. ഇവിടെ അഞ്ച് കണ്ണുകൾ എന്താ? അഞ്ച് ഇന്ദ്രിയങ്ങളാണ്. കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതരേ വീണു വണങ്ങി ഓതിടേണം. ഉള്ളിലേക്ക് തിരിഞ്ഞ് വണങ്ങി ഓത് എന്ന് വെച്ചാൽ സ്വരൂപത്തിൽ ശ്രദ്ധ പതിപ്പിക്കാം. ആ ഞാൻ ഉദിക്കുന്നത് എവിടെ എന്ന് നോക്കുക. ബോദ്ധാരം ആത്മാനമജാനതോയോ ബോധ. ആത്മാവിനെ അറിയാതെ ബാക്കിയുള്ളതൊക്കെ അറിയാം. എന്തൊക്കെ അറിയണു ഇപ്പോ അല്ലെ? ഗാലക്സീസ് മുഴുവൻ അന്വേഷിക്കണം. പുതിയ പുതിയ ഗ്രഹങ്ങളൊക്കെ കണ്ടെത്തുന്നു. അനേക ലക്ഷം പ്രകാശ വർഷങ്ങൾ ദൂരത്തിലുള്ള ഗ്രഹം കണ്ടുപിടിച്ചു എന്നൊക്കെ ഈയിടെ വാർത്തയുണ്ടായിരുന്നു. ചന്ദ്രനിലൊക്കെ പോയി സെറ്റിൽ ആവാനുള്ള കാര്യമൊക്കെ നോക്കണം. ഇനിയിപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ചന്ദ്രനിലേക്ക് ടൂർ കൂട്ടിക്കൊണ്ടുപോവാൻ ഏർപ്പാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ അവിടെ പോയിട്ട് ഇനി ചന്ദ്രനിലൊക്കെ താമസം തുടങ്ങും. അവിടെ 5-star ഹോട്ടൽ കെട്ടാൻ പോവാണ് അത്ര ചന്ദ്രനില്. എന്നിട്ട് ആളുകളൊക്കെ പോയിട്ട് വരും. ഇപ്പൊ ഫോറിനിലേക്കൊക്കെ പോയിട്ട് വരണ പോലെ മകളെ ചന്ദ്രനിൽ കല്യാണം കഴിച്ചു കൊടുക്കും, എന്നിട്ട് അച്ഛനും അമ്മയും ഒക്കെ അവിടെ പോയി ഇരുന്നിട്ട് വരും. എന്നിട്ട് വല്ല വ്യത്യാസവും വരുമോ? വെറും ഒരു ഭ്രമം. ഇവിടുന്ന് അവിടെ പോയാൽ എന്തോ ഉണ്ട്, അവിടുന്ന് ഇവിടെ വന്നാൽ എന്തോ ഉണ്ട് എന്ന്. അവിടെ പോയി കഴിഞ്ഞാലും ഇതേപോലെ രാഗം, ദ്വേഷം, അസൂയ, ഉറക്കം വരായ്മ, എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാവും. ചന്ദ്രനിൽ പോയിട്ട് വന്നു എന്ന് പറയാം, അത്രയേ ഉള്ളൂ. സമുദ്രത്തിന്റെ ഉള്ളിൽ പോകണു. ഡീപ് സി റിസർച്ച്. ഇപ്പൊ ഈയിടെ പോലെ ആരോ പറഞ്ഞു, ദുബായില് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് സമുദ്രത്തിന്റെ ഉള്ളിൽ ഹോട്ടൽ ഉണ്ടെന്ന്. എന്നിടത്ത് ഒരാൾ പറഞ്ഞു, അവിടെ പോയിട്ട് 2 മാസത്തെ ശമ്പളം കൊടുത്ത് ദോശ തിന്നിട്ട് വന്നു അത്രേ. എന്താണോ, എന്ത് വ്യത്യാസമാണെന്നല്ലേ? വീട്ടിൽ സുഖമായിട്ട് ആഹാരം കഴിക്കുന്നതിന് പകരം 2 മാസത്തെ ശമ്പളവും പോയി, സമാധാനം പോയി, അത്രേ ഉള്ളൂ. അപ്പോ ഇത് വെറും ഒരു ഭ്രമം. ഈ പഞ്ചഭൂതാത്മകമായ വിശ്വത്തിൽ ഇവിടെയും അവിടെയും ഒക്കെ സമം തന്നെ. എന്തൊക്കെ കണ്ടുപിടിക്കണു, കണ്ടുപിടിക്കുമ്പോ മനുഷ്യൻ ഒന്ന് ചിന്തിച്ചാൽ മതി, ഇതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ എനിക്ക് വല്ല പ്രയോജനമുണ്ടോ എന്ന് ആലോചിച്ചാൽ പല അറിവുകളും നമ്മൾ വേണ്ടാ വയ്ക്കും, പല അറിവുകളും നമ്മൾ വേണ്ടാ വയ്ക്കും. ഈ അറിവ് എന്ന് വിചാരിച്ചിട്ട് പോയി കുടുങ്ങുന്നത് അപരാവിദ്യയിലാണ്. വേണ്ടാന്ന് വെക്കും. ഇത് പറഞ്ഞിട്ട് എനിക്കൊരു കാര്യമില്ല, ശരി വേണ്ട, ഉപേക്ഷിക്കും. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും അറിവിനെ ഉപേക്ഷിക്കുക എന്ന്. എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ എഴുതി പഠിച്ചിരിക്കുന്നത് വിദ്യാധനം സർവധനാത് പ്രധാനം എന്നാണ്. അവിടെ എഴുതിയ വിദ്യ വേറെ വിദ്യയാണ്. നമുക്ക് വഴി തെറ്റിപ്പോയി, വഴി പഴച്ചുപോയി. മതത്തിനും വഴി പഴച്ചുപോയി, ആചാരങ്ങൾക്കും വഴി പഴച്ചുപോയി, ശാസ്ത്രങ്ങൾക്കും വഴി പഴച്ചുപോയി. എന്താന്ന് വെച്ചാൽ യഥാർത്ഥ ശാസ്ത്രമായ ഉപനിഷത്തിനെ വിട്ടിട്ടും നടന്നു. അപ്പൊ വഴി പഴച്ചുപോയി. സകല മതങ്ങളും സകല ആചാര്യന്മാരും ഏകദേശം 50% വരെ വഴി പഴച്ചുപോയി. മഹാത്മാക്കൾ യഥാർത്ഥ സത്യം കണ്ടെത്തിയവർ കാണിച്ചു തന്ന വഴിയല്ല, ഒക്കെ തോന്നിയ പോലെയാണ്. എല്ലാവരും അപരാവിദ്യക്കാണ് ഇമ്പോർട്ടൻസ് അല്ലേ, റെക്കഗ്നീഷൻ. അവിടെ എന്താണോ ഇങ്ങനെയാണ് വെളിയിലുള്ള റിസർച്ച് നടന്നുകൊണ്ടേയിരിക്കും. മഹർഷിയോട് ഒരാൾ പറഞ്ഞു, ഭഗവാനെ ഹരിദ്വാറിൽ അങ്ങ് ഒന്ന് വരണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹരിദ്വാർ പോയി കാണണം. ഗംഗ എങ്ങനെ ഒഴുകണോ അറിയോ, എന്ത് സൗന്ദര്യം, അവിടെ ഒന്ന് പോയി കാണണം. മഹർഷി ചോദിച്ച എന്താ അറിയോ, എന്നാ പോയി അങ്ങ് 6th ഭൂതം ഇരിക്കോ, ഈ പഞ്ചഭൂതം അല്ലാതെ 6th ഒരു എലമെന്റ് അവിടെ ഉണ്ടോ എന്നാണ്. എല്ലായിടത്തും ഒരേ പഞ്ചഭൂതാത്മകം വിശ്വം. അവിടെ പോയാൽ എന്താ, കുറച്ചു നേരത്തേക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മളുടെ പതിവ് പോലെയുള്ള പ്രശ്നങ്ങൾ, വിശക്കും ഊണ് കഴിക്കണം, പിന്നെ കുറെ കഴിഞ്ഞാൽ നാട്ടുകാരെയൊക്കെ വർത്തമാനം പറയും, ചർച്ച ചെയ്യും, കാമം ക്രോധം ഒക്കെ വരും. അത് ഹരിദ്വാരല്ല, എവറസ്റ്റ് പർവ്വതം കൊടുമുടിയിൽ കയറിയാലും കൈലാസത്തിൽ പോയാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വീട്ടിലിരുന്ന് ഈ പ്രശ്നം പരിഹരിച്ചൂടെ? അപ്പോ എല്ലാ അറിവിനും ആശ്രയമായ ആത്മാവിനെ അറിയാതെ അനാത്മവസ്തുക്കളിൽ മനസ്സിനെ വിടുന്നത്. എന്നാ അനാത്മവസ്തുക്കളൊക്കെ വേണ്ടേ? നിങ്ങളിപ്പോ ഇങ്ങനെ ആത്മാ ആത്മാ എന്ന് മാത്രം പറഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും വേണ്ടേ ചോദിച്ചാൽ ആര് പറഞ്ഞു വേണ്ടെന്ന്? ആത്മാവിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ എത്ര കണ്ട് വേണമോ അത്ര കണ്ട് നമ്മൾ അനാത്മവസ്തുക്കളെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും. ഭംഗിയായിട്ട്, അതായത് നമുക്ക് എത്ര കണ്ട് വേണോ ഊണ് കഴിക്കണോ ഊണ് കഴിക്കും, ഉറങ്ങണോ ഉറങ്ങും. ഇപ്പൊ എന്താണോ അറിയോ, അനാത്മവസ്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുക്കണത് കൊണ്ട് ആളുകൾക്ക് ഉണ്ണാനും ഉറങ്ങാനും പോലും സമയമില്ല. സുഖമായിട്ട് ഇരിക്കാനുള്ള വഴിയാണ് ഇപ്പൊ പറയണത്. അനാത്മവസ്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുക്കണത് കൊണ്ട് ഇപ്പൊ സുഖം കിട്ടിയാ വേണ്ടില്ല. ആളുകൾക്ക് ഉണ്ണാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല. രാത്രി 4 മണി മുതൽ രാത്രി 12 മണി വരെ ഓട്ടം, നെട്ടോട്ടം വട്ടോട്ടമാണ്. എന്നിട്ട് എന്ത് ചെയ്യണു എന്ന് വെച്ചാൽ ഓടുക 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 ഓടുക. ബോംബെയിലൊക്കെ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ജീവിതം കണ്ടത്. അല്ലെങ്കിൽ നമ്മളൊക്കെ സുഖമായിട്ട് നാട്ടിലിരിക്കല്ലേ, രാവിലെ 1:30 ഇലക്ട്രിക് ട്രെയിൻ തുടങ്ങും, രാത്രി 1 മണി വരെ അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഉള്ളിൽ ഭജന നടക്കും, പച്ചക്കറി നുറുക്കും, സന്ധ്യാവന്ദനം ചെയ്യും, എല്ലാം അതിൻ്റെ ഉള്ളിൽ നടക്കും. ഇലക്ട്രിക് ട്രെയിനിന്റെ ഉള്ളിൽ പാട്ടുപാടും ഡാൻസ് കളിക്കും. ഒന്നിനും സ്ഥലമില്ല അതിനകത്ത്. നിന്നുകൊടുത്ത ആളുകൾ കയറ്റി വിടുകയും ചെയ്യും, ഇറക്കി വിടുകയും ചെയ്യും, അത്ര തിരക്കുമുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ ഓടുന്നു 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 ഓടുന്നു. എന്തിനാ മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പെടണം നോക്കി? പ്രകൃതിയൊക്കെ നോക്കുമ്പോൾ നമ്മളെ കളിയാക്കുകയാണോ തോന്നും. കുരുവികൾ കിളികളൊക്കെ സന്തോഷമായിട്ട് രാവിലെ എണീറ്റ് അനന്തമായി പാടുന്നു. എന്തോ അവർക്ക് തിന്നാനുള്ളത് അന്വേഷിച്ച് നടക്കണു, തിന്നണു, അത് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് ഒരു മരത്തിന്റെ ചില്ലയിൽ ഇരിക്കണു, പറന്ന് നടക്കണു. അവരെ നോക്കിയാൽ നമ്മൾ ഇത്രയൊക്കെ സയന്റിഫിക് ഡെവലപ്മെന്റിന് ശേഷം നമ്മൾ നമുക്ക് ചുറ്റും 8 വല നെയ്യുന്ന പോലെ ഒരു അവിദ്യയുടെ വല നെയ്തു കുടുങ്ങി സുഖിക്കാൻ അറിയാതെ കഷ്ടപ്പെടുക. ദുഃഖിക്കാനല്ല പറയണത്, ഭൗതികത്തിനെ വിടാനല്ല പറയണത്, ആത്മാവിനെ അവിടെ അടുക്കും തോറും ഭൗതികം ജീവിതം പോലും സുഖകരമായിട്ട് തീരും. സാധാരണ ജീവിതം പോലും സുഖകരമായിട്ട് തീരും. നാച്ചുറലായിട്ടിരിക്കും. അൺനാച്ചുറൽ ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ വേണ്ടാതെ അംബീഷനെ വളർത്തിയിട്ട് അതുകൊണ്ട് കഷ്ടപ്പെടില്ല. കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അതാണ്, അംബീഷനാണ്. ചെറുപ്പം മുതൽ തന്നെ കുട്ടികളുടെ അടുത്ത് നാളെ എന്താവും എന്താവും അത് അത്ര പെട്ടെന്നൊന്നും പോണില്ല. കുട്ടികളുടെ ഉള്ളിൽ കുത്തി കയറ്റി പാവങ്ങൾ, ചെറിയ കുട്ടികൾ മൂട്ടയും തൂക്കി സ്കൂളിൽ പോണത് മുതൽ പിന്നെ അവർക്ക് തന്നെ ആ പനിയും പിടിക്കും. കുറെ കഴിയുമ്പോൾ സമൂഹത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ ജെർംസൊക്കെ പിടിക്കുമല്ലോ, അതിന് പുറത്ത് ചാടാൻ പറ്റില്ല. ആർക്ക് ചാടാൻ പറ്റും? എല്ലാ കുട്ടികളും ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ കുട്ടിയെ മാത്രം ഞാൻ വേറെ എങ്ങനെ വളർത്തും അല്ലേ? ഇങ്ങനെ മൊത്തത്തിൽ എന്താ, ആചാര്യസ്വാമികൾ ഒരിടത്ത് ഭാഷ്യത്തിൽ പറഞ്ഞു, അന്ധപരമ്പരയും സംസാര സരണി കുരുടന്മാരുടെ ഘോഷയാത്ര എന്നാണ്. കുരുടന്മാരുടെ ഘോഷയാത്ര എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഇതിന്ന് രക്ഷപ്പെടാൻ എന്താ കഴിയും? സമൂഹത്തിനെ ഒന്ന് മാറ്റാനല്ല, സമൂഹത്തിലൊന്നും മാറ്റി മറിക്കാനല്ല. എനിക്ക് എനിക്കെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും എന്താ വഴി? അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, ആത്മാനമജാനതോയോ ബോധസ്സഖ്യം സ്യാത്. ശ്രദ്ധയെ അനാത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് തിരിക്കൂ, തന്നിലേക്ക് തിരിക്കൂ. പരമാർത്ഥബോധ, തന്നെ ശ്രദ്ധിക്കും തോറും ജ്ഞാനം ഉണ്ടാവും. ബോധസ്സഖ്യം സ്യാത് പരമാർത്ഥബോധ. ബോധസ്യ ബോധ്യസ്യ ച സംശ്രയം സ്വം. അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവിനും ഒക്കെ ആശ്രയമായി അധിഷ്ഠാനമായിട്ടുള്ള സ്വം വിജാനത, തന്നെ അറിയുമ്പോ ദ്വിതയം വിനശ്യേത്, ദ്വൈതഭാവങ്ങളൊക്കെ വിട്ടുപോകും. അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും ഒക്കെ പോയി കേവലമായ അറിവ്, കേവലമായ ജ്ഞപ്തി, കേവലമായ പ്രജ്ഞ, അവബോധം അവശേഷിക്കും. ആ പ്രജ്ഞ നമ്മളുടെ സ്വസ്വരൂപമാണ്. ആ പ്രജ്ഞയെ അറിയുന്നതിനെയാണ് അക്ഷരജ്ഞാനം എന്ന് പറഞ്ഞത്. നശിക്കാത്ത വസ്തുവിന്റെ ജ്ഞാനമാണ് അക്ഷരജ്ഞാനം. ഇതേപോലെ അടുത്ത ശ്ലോകത്തിലും നിദ്രയും ജാഗ്രതനെയും കുറിച്ച് പറയുന്നു. നിദ്ര പദാർത്ഥഗ്രഹണം എന്ന് രണ്ടായിട്ട് പറയുന്നു ഭഗവാൻ. അത് നമ്മള് നാളെ കാണാം. നാളെ മൂന്നോ നാലോ ശ്ലോകം, ഒരു പതിനഞ്ചാമത്തെ ശ്ലോകം വരെയെങ്കിലും, പതിനഞ്ച് പതിനാറോ ശ്ലോകം വരെ പോയിട്ട് നാളെ നിർത്തും. പിന്നെ അടുത്ത വർഷത്തെ ഭഗവത്ഗീതാ പ്രഭാഷണത്തോടുകൂടെ സദർശനവും നമ്മൾ തുടരും. നാളെ രാവിലെ ഇവിടെ വെച്ച് രാവിലത്തെ ക്ലാസ് ഇവിടെ, വൈകുന്നേരത്തെ പ്രഭാഷണം നാളെ അവിടെയും അവസാനിക്കും. ചൊല്ലത്തു വേറെ ഒന്നും ചൊല്ലത്തിക്കില്ലേ. നാളെ വൈകിട്ട് ഇവിടെ അവസാനിക്കും. നാളെ വൈകിട്ട് അവിടെ ബ്രാഹ്മണ സമൂഹം മഠത്തില്. നാളേക്ക് മാറ്റമുണ്ടോ? ആ ശരി. പുസ്തകം ഈ സദർശനത്തിന്റെ ഈ അടിച്ച കോപ്പി കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കാം. കുറച്ച് കോപ്പിയുണ്ട്. കിട്ടാത്തവരുണ്ടെങ്കിൽ ഇത് അവിടെ ഉണ്ട്. വാങ്ങിച്ചിട്ടില്ലാത്തവർക്ക് ഒന്ന് ശ്ലോകം ചൊല്ലി എഴുന്നേറ്റിട്ടൊന്നു ഒരു മിനിറ്റ് വരും. യഥോ മമാത്മാ ഭവസി ത്വമേവ തതോന വാച്യം കിഞ്ചിത് അസ്തി യഥാതവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. ഹര നമഃ പാർവതീപതയേ.